പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ പകൽക്കാലം എല്ലാ ദൈവമക്കളെയും അറിയിക്കുകയാണ്. വേറെ വീണ്ടും ദൈവത്തിന്റെ സംഗതിയിൽ ഒരുമിച്ച ആയിരിക്ക. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ചിന്തയുമായുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു കല്ലുകൂടി വെച്ച് മുന്നോട്ടേക്ക് പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുകയാണ്, നമ്മളെ തുണയ്ക്കുകയാണ്. Enter to the kingdom where there is the king എന്ന സന്ദേശം, രാജാവുള്ള രാജ്യത്ത് പ്രവേശിപ്പിൻ എന്നുള്ള ആ സന്ദേശത്തിന്റെ ഓരോരോ ഗൈഡൻസുകളാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പല പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ മാറ്റുവാൻ തക്കവണ്ണം തന്റെ സത്യവചനങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. എന്നാൽ ഇത് വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം. അല്ല എങ്കിൽ നമുക്കിത് വേണ്ടുന്ന വണ്ണം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അപസ്വര പ്രവൃത്തിയിൽ പ്രിയ ദേവദാസം വായിച്ച ആ ഭാഗം, അവിടെ പറയുന്ന കാര്യം അവർക്കെല്ലാവർക്കും ലക്ഷ്യം ഒന്നായിരുന്നു, ഹൃദയം ഒന്നായിരുന്നു. ഹൃദയവും ലക്ഷ്യവും ഒന്നായി തീരണം. ക്രിസ്തുവിന്റെ അതേ ലക്ഷ്യവുമായി തീരണം. അതല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ദൈവരാജ്യത്തിന്റെ മൊഴികൾ കേട്ടാൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മളത് കൊണ്ട് വെക്കുന്നത് നമ്മുടെ പഴയ ഹൃദയത്തിലായി. കംപ്ലൈന്റ് ഇല്ലേ, ഞാൻ എത്ര മാത്രം ഈ ദൈവരാജ്യത്തിന്റെ വഴികൾ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കണേ. ചിലരൊക്കെ പറയാറില്ലേ, ഓ ചാച്ചന് ഇതിനോട് യാതൊരു താല്പര്യവും ഇല്ല. ചില സഹോദരിമാര് പറഞ്ഞ, ചിലപ്പോ ചില സഹോദരന്മാര് പറയോ, അവർക്ക് ഇതിനോട് യാതൊരു താല്പര്യവും ഇല്ല. ഒന്നല്ലേ ക്രിസ്തുവിനെയൊക്കെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിനോട് യാതൊരു താല്പര്യമില്ല. ചാച്ചന് ഇതിനോട് താല്പര്യമൊന്നുമില്ല. ഇതെന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞത്, ഞാൻ വരുന്നത് പഴയ വീഞ്ഞല്ല. ഇനി ഏതാ വീഞ്ഞ ഞാൻ തരുന്നേ? ഞാൻ തരുന്നത് പുതിയ വീഞ്ഞ. കുഞ്ഞെ, നീ ഈ പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നിന്റെ പഴയ തുരുത്തിയിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ നീ ഇത് കേൾക്കണത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആ പുതിയ വീഞ്ഞ് നിന്റെ പഴയ തുരുത്തിയെ പൊട്ടിച്ചുകളെ. വീഞ്ഞൊഴുകി പോവുകയും ചെയ്യും, നീ പൊട്ടി പോവുകയും ചെയ്യും. അപ്പൊ എപ്പോഴും സഹോദരൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ലേ, യേശുക്രിസ്തു പറഞ്ഞതാണ്. യേശുക്രിസ്തു തരുന്നത് ദൈവരാജ്യത്തിന്റെ മൊഴികളാണ്, ആത്മരാജ്യത്തിന്റെ മൊഴികളാണ്. എന്നാൽ പഴയ നിയമത്തിൽ മനുഷ്യൻ വീണതിന് ശേഷം പറയുന്ന വചനങ്ങൾ നല്ലൊരു പങ്കും ശരീരത്തിലെ നന്മകളെ കുറിച്ചാണ്. അപ്പോ നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും നല്ലൊരു പങ്കിന്റെ മനസ്സും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ ഒരു പ്രതീക്ഷ, കാരണം ലോകത്തിൽ വലിയവനാകുക, ലോകത്തിൽ പ്രശസ്തനാകുക എന്ന ഒരു ചിന്താഗതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, എന്നാലും കർത്താവ് പറഞ്ഞു അങ്ങനെ നീ സർവ്വലോകവും നേടിയിട്ടു. അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കേൾക്കുന്ന ദൈവരായത്തിന്റെ മൊഴികൾ നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ നിങ്ങൾക്കിത് പ്രയോജനകരമായി തീരത്തില്ല. കാരണം നിങ്ങൾ പഴയ തോൽക്കൂട്ടത്തിലാണ് കാര്യങ്ങൾ ശേഖരിക്കുന്നത്. യേശു തരുന്നത് പഴയ വീഞ്ഞല്ല, പുതിയ വീഞ്ഞ. അത് പുതിയ തോൽക്കൂടത്തിൽ തന്നെ സൂക്ഷിക്കണം, എങ്കിലേ അതവിടെ. അപ്പൊ പലർക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറെ നാളായി അവർ പറയുന്നുണ്ട്, കുറെ നാളായി വചനം കേൾക്കുന്നു, പക്ഷെ എനിക്ക് എങ്ങനെ ഇതൊന്നും മനസ്സിലാകുന്നില്ല, ഇതൊന്നും പ്രവർത്തനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ആകരുത്. ശ്രദ്ധയോടുകൂടെ കർത്താവ് പറഞ്ഞു തോൽക്കുടം മാറാൻ ആദ്യം ലക്ഷ്യം മാറും. ഇപ്പൊ ആരൊക്കെ ചോദിക്കുന്നു അങ്ങനെയാണ് തോൽക്കുടം മാറാൻ എന്ത് ചെയ്യണം, തോൽക്കുടം മാറാൻ എന്ത് ചെയ്യണമെന്നാണ് കർത്താവിന്റെ ആദ്യ പ്രസംഗങ്ങളിൽ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ തോൽക്കുടം മാറാൻ എന്ത് ചെയ്യണം? പഴയ തോൽക്കുടത്തിൽ എന്ത് തിന്നും, എന്ത് കുടിക്കോ, എന്ത് കൊടുത്തു എന്ന് അന്വേഷിച്ചു വന്നവരോട് പറഞ്ഞു തോൽക്കുടം മാറ്, തോൽക്കുടം മാറ്, തോൽക്കുടം മാറ്. മുമ്പേ ലോകമല്ല അന്വേഷിക്കണ്ടേ, തോൽക്കുടം മാറ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്ക, ദൈവത്തിന്റെ നീതി അന്വേഷിക്ക. തോൽക്കുടം മാറ്, കുഞ്ഞെ നീ എന്നെ അന്വേഷിച്ചു വരുന്നത് നിന്റെ രാജ്യം സ്ഥാപിച്ചെടുക്കാനാ, നിന്റെ ഇഷ്ടം സ്ഥാപിച്ചെടുക്കാനാ, നിന്റെ ഇഷ്ടവും നിന്റെ രാജ്യവും സ്ഥാപിച്ചെടുക്കാനാ നീ എന്റെ എടുക്കാൻ വരുന്നത്. നിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്റെ രാജ്യം നിന്നിലും നിന്നിലൂടെ ഭൂമിയിലും ഉണ്ടാക്കാനാ ഞാൻ നിന്നെ ഉണ്ടാക്കി. എന്റെ രാജ്യം ആദ്യം അന്വേഷിക്കേ, അതോടുകൂടെ നിനക്ക് ആവശ്യമുള്ള നിനക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. ആദ്യം തന്നെ തോൽക്കുടം മാറി ശേഖരിക്കാൻ പഠിക്കും. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ കുറെ ഭൗതിക ആവശ്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന. ഇന്നത്തെ സഭകൾ കണ്ടിട്ടില്ലയോ, വളരെ ദയനീയമായിട്ട് തോന്നും. എപ്പോ ഉപവാസ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന. പ്രാർത്ഥന നല്ല ഉപവസിക്കണം നല്ലത്. ഉപവസിക്കാന്ന് വെച്ചാൽ ആത്മതാപനം ചെയ്യുക, സ്വയത്തെ ത്യജിക്കുക, തന്നെത്താൻ താഴ്ത്തുക. അതുവഴി ദൈവം നമ്മളോട് പ്രവർത്തിക്കാൻ അനുവദിക്കുക. പക്ഷെ ഇന്നത്തെ കാഴ്ചപ്പാട് നല്ലൊരു പങ്കും ക്രൂരനായ ഒരു ദൈവത്തിന്റെ അടുക്കൽ പട്ടിണി കിടന്ന് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്ന സത്യാഗ്രഹികളെ പോലെ. എന്റെ ഉള്ളിൽ റായുജുവേർ ഇരിക്കുന്നു. റായുജുവേർ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ജവാഷ് ഉടനെ തന്നെ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കും. എന്ത് ക്രൂരനായ റായുജു. ഇതല്ല നമ്മുടെ ദൈവം. കർത്താവ് പറഞ്ഞു തന്നത്, ആ പിതാവിനെ വെളിപ്പെടുത്തിയത്, പുതിയ നിനക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് എന്റെ ദൈവത്തിന് അറിയാം. നിനക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് നിന്റെ ദൈവത്തിന് അറിയാം. നീ എന്ത് ചെയ്താ മതി, മുമ്പേ അപ്പന് കീഴ്പ്പെട്ടാ മതി. അപ്പന്റെ രാജ്യം അന്വേഷിക്കേ, അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേ. അതോടുകൂടെ നിന്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. നീ യാതൊരു വിധ കാപട്യവും കാണിക്കണ്ട. നീ പറഞ്ഞിട്ടാണോ നിന്റെ മൂക്കിന്റെ മുമ്പിൽ തന്നെ ഓക്സിജൻ കൊണ്ടുവച്ചത്? നിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനെ കുറിച്ച് അറിയാമോ? നിന്റെ സെൻട്രൽ ഗവൺമെന്റ് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ നിന്റെ അപ്പൻ അതിനെ കുറിച്ചെല്ലാം ചിന്തിച്ചു നീ ചിന്തിക്കുന്നതിന് മുമ്പ്. അത് വലിച്ചു കയറ്റാൻ നിന്റെ മൂക്കിന് ശക്തി, നിന്റെ ലങ്സിന് അതിനുള്ള കഴിവ്. അതകത്തേക്ക് വരുമ്പോൾ പൊടി വരാതിരിക്കാൻ മൂക്കിനുള്ള രോമങ്ങൾ. ഇതൊക്കെ ഇട്ടത് നിന്റെ സെൻട്രൽ ഗവൺമെന്റ് ആണോ? എന്റെ അപ്പനല്ലേ? ഈ നാളിലെ ഭക്തി അപ്പനെ തിരിച്ചറിയാത്തൊരു ഭക്തി. സൂത്രത്തിലൂടെയുള്ള ഭക്തി, അലംഭാവത്തോടുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ്. കാണി പ്രിയ സഹോദരങ്ങളെ, പണത്തിനോ കാര്യസാധ്യത്തിനോ വേണ്ടി നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കരുത്. ദൈവത്തിന് വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. നമുക്ക് വേണ്ടത് ദൈവം പ്രവർത്തിക്കും. എപ്പോഴും ദൈവം എനിക്ക് തന്നൊരു പാഠവും എന്റെ കൂടെ ദൈവം നിർത്തിയിരിക്കുന്നവർക്ക് കൊടുക്കുന്ന പാഠവും. ശുശ്രൂഷ വേളകളിൽ കഴിയുന്നത് ദൈവത്തിന്റെ ദാസന്മാർ, ദൈവം അത് നിയോഗിച്ചിട്ടില്ല എങ്കിൽ ധനപരമായ കാര്യങ്ങൾ ഇടപെടരുത്, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. ജീവിതത്തിൽ കൃപയാൽ അത് നല്ലൊരു പങ്ക് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം അതിലൂടെ പിശാച് ഇടപെടും, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തും. വളരെ സൂക്ഷിച്ചുകൊള്ളുക, ആദ്യ നൂറ്റാണ്ടല്ല ഇത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവ് പറഞ്ഞിട്ടൊരു പാഠം, മനുഷ്യനെ സൂക്ഷിച്ചുകൊള്ളുക. കർത്താവ് കർത്താവിനെ കുറിച്ച് പറയാണ്, മനുഷ്യനിലുള്ളത് തനിക്ക് സ്വയമേ അറിയാവുന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ കയ്യിലും തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവിന് സാക്ഷ്യം വേണ്ട, എല്ലാത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ സ്റ്റെപ്പും ഭൂമിയിൽ വെക്കുവാൻ. ഇന്ന് ജയ് വിളിക്കുന്ന വ്യക്തി നാളെ തലക്കെട്ടടിച്ചു പോകും. വളരെ സൂക്ഷിച്ചോളണം. ഓ, ഇന്ന് വളരെ നന്നായിരിക്കുന്നു ദേവദാസനെ, വളരെ നന്നായിരിക്കുന്നു, അന്ന് പ്രസംഗിക്കുന്ന പോലെ ആരും പ്രസംഗിക്കുന്നില്ലല്ലോ എന്നെല്ലാം പറയുന്ന വ്യക്തികൾ നാളെ നിങ്ങളെ കാണുമ്പോൾ ഒരു വാക്കുപോലും മിണ്ടാതെ അവരിറങ്ങിപ്പോകും. ഒരു വാക്കുപോലും പറയില്ല. കാരണം ഇത് കണ്ടിട്ടൊന്ന് വിഷമിക്കേണ്ട, മനുഷ്യനിൽ ഉള്ളത് എന്തെന്ന് നമ്മുടെ നാഥൻ അറിയാം. ഇതേപോലെ മനുഷ്യനുള്ളത് എന്തെന്ന് ആ നാഥനെ അനുഗമിക്കുന്നവർ അറിയാം. പ്രിയ സഹോദരങ്ങളെ, ഇത് പറയാനല്ല ആരോട് നിന്നത്, പക്ഷേ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. ശ്രദ്ധയോടെ ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ജയമാണ്, ജയം. അതുകൊണ്ടാണ് ബൈബിൾ വെളിപ്പാട് 21:7 ഇങ്ങനെ അവസാനിക്കുന്നത്, പാട്ടുപാടുന്നവൻ, ഉപവാസ പ്രാർത്ഥന നടത്തുന്നവൻ, ആരാധിക്കുന്നവൻ, ഡിബേറ്റ് നടത്തുന്നവൻ ഇത് അവകാശമാക്കും എന്നല്ല. അവൻ എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശം. ജയിക്കണം ഈ ലോക ജീവിത ഓട്ടത്തിൽ, ജയിക്കണം. അങ്ങനെയല്ലേ ദേവാസനം അവിടെ എഴുതിയേക്കണേ? എന്തെങ്കിലും വായിച്ചേ.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
ജയിക്കണം, ജയിക്കുന്നവനിത് അവകാശമായി ലഭിക്കും, ജയിക്കുന്നവനിത് അവകാശമായി ലഭിക്കും, ജയിക്കുന്നവനിത് അവകാശമായി ലഭിക്കും. എന്തുകൊണ്ടാണ് ബൈബിൾ ഇത് പറയുമ്പോൾ ലോകത്തിലെ സുവിശേഷ പ്രസംഗ വേദികളിൽ വചനം പഠിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത് കേൾക്കാത്തത്, അല്ലെങ്കിൽ വളരെ റയറായിട്ട് കേൾക്കുന്നത്? ഞാൻ കേൾക്കാത്തതെന്നാ പറ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് റയറായി കേൾക്കുന്നത്. പലർക്കും വിഷമമാണ്. ഞങ്ങളൊക്കെ അടച്ചങ്ങ് ദേവാസം പറഞ്ഞല്ലോ. അടച്ചു പറയുമ്പോ അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടോന്നു. ജയിക്കണം കുഞ്ഞുങ്ങളെ, ജയിക്കണം. ഇതൊരാത്മീക യുദ്ധമാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയ ഒരു കാര്യം, രഹസ്യമായി നടക്കുന്ന, നമുക്കെതിരെ നടക്കുന്ന യുദ്ധം നമ്മളെ പരാജയപ്പെടുത്തി കളഞ്ഞത് കൊണ്ടാണ് നാം ജയിക്കണമെന്ന് ഇന്ന് സുവിശേഷ പ്രസംഗം ഇതുവരെ കേൾക്കാത്തത്. നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ട് പോരാട്ടത്തിലാണ്, മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ. ഇത് നാം മനസ്സിലാക്കി പോകണം. ഇവിടെ നാം ജയമെടുക്കണം. മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ ലോകത്തിൽ നിന്നാൽ, ലോക സ്നേഹത്തിൽ നിന്നാൽ, ജഡമണ്ഡലത്തിൽ നിന്നും നമുക്ക് ജയം കിട്ടില്ല. പക്ഷെ ജഡമണ്ഡലത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു തലമുണ്ട് ദൈവഇഷ്ടപ്രകാരം. അത് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് അപ്പോഴപ്പോഴുള്ള ആ നിലനിൽക്കുന്ന നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരം കിട്ടും. അതുകൊണ്ടാണ് കർത്താവ് ഇതിനു മുമ്പ് പറഞ്ഞത്, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി പാട്ടുപാടുവിൻ എന്നൊരു വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ചിലര് ആമേൻ പറഞ്ഞു. അങ്ങനെ ഒരു വചനം ഇല്ല. നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി സ്തുതിപ്പിൻ, അങ്ങനെ ഒരു വചനം ഇല്ല. നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ അധ്വാനിപ്പീൻ, പ്രവർത്തിപ്പീൻ. അപ്പോ അത് കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, പ്രവർത്തിക്കണം, എങ്കിലേ കിട്ടൂ. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരന് ഞാൻ ആ ഒരു സംഭവം പറഞ്ഞപ്പോ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേ, എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു പണിയില്ലല്ലോ എന്ന് കഴിഞ്ഞപ്പോ, അടുത്ത ദിവസം തന്നെ ഒരു സഹോദരൻ രഹസ്യത്തിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു, എനിക്കൊന്ന് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞൊന്നും കൊടുത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ. നിങ്ങള് ഒന്ന് അധ്വാനിക്കാൻ വേണ്ടിയാണ് അത്, കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ ധ്യാനിക്കണം, ഒന്ന് എക്സസൈസ് ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, താല്പര്യമുള്ള ആ കുഞ്ഞിനായി ദൈവത്തിന് സ്തോത്രം കേട്ടോ. നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനായി നാം അധ്വാനിക്കുക എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുമ്പോ എന്ത് അധ്വാനം അറിയാമോ? നാം ഓരോരുത്തരും ഇവിടെ ചെയ്തു പോരേണ്ടതിന് ദൈവം ചിലത് മുന്നൊരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ മരണത്തിന്റെ സോണിൽ ചെയ്തു പോരേണ്ടതിന്, ഈ ലോകത്തിൽ ചെയ്തു പോരേണ്ടതിന് ദൈവം ചിലത് മുന്നൊരുക്കിയിട്ടുണ്ട്. എഫേസ്യർ 2:50 വാക്യം, അത് നാം ചെയ്യണം. അങ്ങനെ ദൈവം നമുക്ക് നിക്ഷിപ്തമായ പ്രവൃത്തി നാം ചെയ്യുമ്പോ നമുക്ക് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം തന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര ബ്ലെസ്സിങ് ആണ്. നിങ്ങള് ഇതാ നിങ്ങളുടെ ഓഫീസിൽ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിരുന്ന് 10 മണിയായപ്പോ ചായ വന്നു, അത് കുടിച്ചു, ഉച്ചയായപ്പോ ഫുഡ് വന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു, സമയം പോണില്ലല്ലോ പോണില്ലല്ലോ. അങ്ങനെ 12:30 അവിടെ ക്യാൻറ്റീൻ തുറന്നത്. നിങ്ങൾ ആ സമയത്ത് ക്യൂല് ആദ്യം ചാടി കയറി ഭക്ഷണം കഴിച്ചു, പിന്നെ കഴിക്കുന്നു ഭക്ഷണം കഴിഞ്ഞ് ഇത്തിരി ക്ഷീണം, ഇത്തിരി കൊന്നു ഉറങ്ങി. അതിനുശേഷം വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോ പയ്യെ 3:30 നിങ്ങൾ പോകാൻ ഒരുക്കം തുടങ്ങി. അങ്ങനെ 30-ാം തീയതി ആയപ്പോ നിങ്ങൾ അവിടെ കൗണ്ടറിൽ ചെന്ന് സാലറി കൊടുക്കുന്ന, പേച്ചക്ക് കൊടുക്കുന്ന അവിടെ തീർന്നു. നിങ്ങളെ അവിടെ CCTV ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. നിങ്ങൾക്ക് എന്നാ തരുമോ? അതിന് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കും, കവർ, ഒരു ലെറ്റർ ഉള്ള കവർ അങ്ങ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മതി കുഞ്ഞേ, നിന്റെ സർവീസ് മതി പൊക്കോ. അപ്പോ സാലറി അല്ല കിട്ടുന്നത്, അധ്വാനത്തിന്റെ സാലറി അല്ല അവിടെ കിട്ടുന്നേ. കർത്താവ് അവസാനം കുറേ പേരെ പറഞ്ഞു കൊടുക്കും, ഗെറ്റ് ഔട്ട്, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നില്ല, ഔട്ട്. എന്റെ സഹോദരങ്ങളെ, ഇവിടെ നാൻ ചെയ്യേണ്ട ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലിയുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ നമ്മളത് ചെയ്തേ പറ്റൂ. ഇഷ്ടമാണോ അല്ലെന്നോ, നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം അതിനൊക്കെ വലിയ മർമ്മം ദൈവത്തിനുണ്ട്. ഇപ്പൊ ഞാൻ അധ്വാനിക്കുന്ന ഈ അധ്വാന മണ്ഡലം ഭൗതിക തലത്തിൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം കേൾക്കണം 12:30 അധ്വാനം ചെയ്ത് ഓടി വരുന്നേ. എന്തുവാ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു മണ്ഡലത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമല്ല അവിടെ നിൽക്കാനായിട്ട്. എനിക്ക് എന്റെ കർത്താവിന്റെ വചനം അറിയിക്കുന്ന ആ സ്ഥലമാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ അവിടെ ഓടേണ്ടത് രണ്ട് രീതിയിൽ ദൈവത്തിന് ആവശ്യം. ദൈവം ഓടിഞ്ഞിട്ട് ഓടിക്കുക, എന്റെ ആത്മീക പാഠങ്ങളിൽ 80% വരുന്ന അവിടെ നിന്ന്, അവിടുത്തെ അനുഭവങ്ങളുടെ റിഫ്ലക്ഷനാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കണേ. അപ്പൊ ഞാന് പുസ്തകം നോക്കി നീന്തല് പഠിച്ചിട്ട് നിങ്ങളെ നീന്തല് പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അതേപോലെയല്ല, കടലിൽ ഇറക്കി നീന്തല് പഠിപ്പിച്ച് തുടർന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതി എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം ഇതാ പലതും പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുള്ള ഒരാളെ ചിന്തിച്ചോ, മത്തായി 23:33 ഉപമ എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുക. അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞാൻ കർത്താവിനെ കൃപയെ ശരണപ്പെടുക. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ദൈവം നമുക്ക് ഏൽപ്പിച്ച ആ പണി ചെയ്യുമ്പോ ആ പണി പൂർത്തിയാക്കാൻ വചനങ്ങൾ ഇങ്ങ് വന്നുകൊണ്ടേയിരിക്കും, പുറകെ വന്നുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റെജി ബ്രദർ ബാംഗ്ലൂര് പോകാമെന്നുണ്ട്. ബാംഗ്ലൂർ റെജി ബ്രദറിന്റെ കമ്പനി പറഞ്ഞു ബാംഗ്ലൂർ വരെ പോയിട്ട് ഇന്ന സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു ചിന്തിക്കാം. റെജി ബ്രദർ കോട്ടയത്ത് നിന്ന് പെട്രോൾ അടിക്കും, യാത്രയായി തൃശൂരെത്തി. ഇനിയിപ്പോ എന്നാ വേണം വണ്ടിക്ക്? വണ്ടിക്കും പെട്രോൾ വേണം, തനിക്കും പെട്രോൾ വേണം. തന്റെ വയറ് വയറിന്റെ പെട്രോളായ ഭക്ഷണത്തിന് വേണ്ടി കാക്കുന്നുണ്ട്. വണ്ടിയും കരയ, എനിക്കും പെട്രോൾ വേണം. അപ്പൊ ഇനിയിപ്പോ ആരുടെ ഡ്യൂട്ടിയാ ഇവർ രണ്ടുപേർക്കും പെട്രോൾ എടുക്കുക എന്നുള്ളത്? കമ്പനിയുടെ ഡ്യൂട്ടിയാ. അപ്പൊ കമ്പനി അതനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കും. വീണ്ടും അവിടുന്ന് പെട്രോൾ അടിക്കും, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും, വീണ്ടും യാത്രയാ. ഈ യാത്രയിൽ എന്ത് വന്നുകൊണ്ടേയിരിക്കും? വണ്ടിക്കും വേണ്ട ഭക്ഷണം വന്നുകൊണ്ടേയിരിക്കും, മൃജിവേറിനും വേണ്ട ഭക്ഷണം വന്നുകൊണ്ടേയിരിക്കും. ഈ പണി ആര് പറഞ്ഞിട്ടാ ചെയ്യണേ? കമ്പനി പറഞ്ഞിട്ടാ. ഇതേപോലെ സ്വർഗത്തിലെ നമ്മളുടെ കമ്പനിയാണ് സ്വർഗീയ പിതാവും ആ പിതാവിന്റെ ഏകജാതനായ പുത്രനും. ഇത് യോഹനൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനോടും. ആ ദൈവം നമ്മളോട് കൽപ്പിച്ചത് നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭൂമിയിലെ ഒരു കമ്പനിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ അധ്വാനത്തിലൂടെ സാലറി കിട്ടുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന ആ പദ്ധതി നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായുള്ള അധ്വാനമാണ്. അതിലൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ, സത്യത്തിന് ഭയങ്കര വിലയുണ്ടേ, സത്യങ്ങൾ നമ്മളെ സ്വതന്ത്രമാക്കും. നമ്മൾ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവരെ സ്വതന്ത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതവരെ ജയിക്കാൻ സഹായിക്കും. ക്രിസ്തുവിന്റെ ആ പൂർണതയുള്ള സ്വഭാവത്തിലേക്ക് വരുവാൻ അതവരെ സഹായിക്കും. അപ്പൊ അവനവനെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണെന്ന് റോമലേഖനം ചിലരും വെച്ച് പലരും ചോദിക്കും, എനിക്ക് ഏൽപ്പിച്ച ജോലി എന്താ ബ്രദറേ? ഒന്ന് തലേ കൈവച്ചിട്ട് പറ, തലേ കൈവയ്ക്കൊന്നും വേണ്ട. റോമലേഖനം 12:2 ആ ക്യാപ്സൂളും കഴിച്ചാൽ മതി, അത് കഴിച്ചോളണം. അത് കഴിക്കുമ്പോ അവിടെ പറയാണ്, നിന്നെ സംബന്ധിച്ച് പൂർണ്ണതയുള്ള ദൈവഹിത എന്തെന്ന് നീ തിരിച്ചറിയേണ്ടതിന് നീ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ഈ ലോകത്തിന്റെ ആതായ ആ തോൽക്കൂട്ടത്തിൽ, മൈൻഡ് സെറ്റിൽ, ലോകം നേടണം എന്ന മൈൻഡ് സെറ്റിലാണ് നീ ഇതെല്ലാം കൂട്ട വെക്കുന്നതെങ്കിൽ അതൊന്നും, ഈ കേൾക്കുന്നതൊന്നും ഇരിക്കത്തില്ല, എല്ലാം പോകത്തില്ല. ഒന്ന് വായിച്ചത് 12:2.
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.
അപ്പോ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, തോൽക്കുടം മാറണം. എന്നാ മാറണം? തോൽക്കുടം മാറണം. ഹല്ലേലൂയ. എന്റെ ഒരു കുടം ഉണ്ടാകുന്ന ഞാൻ ഇപ്പൊ മാറ്റി കാണിച്ചു തന്നു. ഇപ്പൊ കുടം ഇല്ല, ഗ്ലാസ്സേ ഉള്ളൂ. കൂടെ മാറ്റി കാണിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഈ കയ്യിലേക്ക് മാറ്റി. അപ്പൊ കാരണം പ്രാക്ടിക്കലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ മറക്കത്തി, കാണുന്ന കാര്യങ്ങൾ അവിടെ കിടക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ കേട്ട് 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 ഇരുന്ന് നമുക്കിത് മനസ്സിലാകാതെ അങ്ങ് പോകും. ഒരിക്കലും നമ്മളിത് പഠിക്കത്തില്ല, ഇത് മനസ്സിലാകും. തോൽക്കുടം മാറി കാര്യങ്ങൾ ശേഖരിക്കാം, എങ്കിലേ അതവിടെ ഇരിക്കുള്ളൂ, ജയം പ്രാപിക്കും. ജയം പ്രാപിക്കാത്തത് കൊണ്ടാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടപ്പിൻ, എന്ന് പറഞ്ഞിട്ട് കടക്കാൻ പറ്റാത്ത, കടക്കുന്ന അവന് അവൻ ജയിക്കും, കടക്കുന്നവൻ ജയിക്കും. അപ്പോ കടക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ സന്ദേശത്ത് നാം ചിന്തിച്ചു, പിശാചിന്റെ കിങ്ഡം കഴിഞ്ഞ 6000 വർഷമായി മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ മനുഷ്യൻ ഈ ദൈവം ഉദ്ദേശിച്ച 1:26 എന്നുള്ള ദൈവിഷ്ടത്തിലേക്ക് എത്തരുത് എന്നതിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് രഹസ്യമായ പ്രവർത്തിക്കുന്നു, ഇത് മനുഷ്യന് കാണാൻ കഴിയുന്നില്ല. അവൻ വഞ്ചനയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ താൻ ജയിക്കണമെന്ന് പോലും ഇന്നത്തെ വിശ്വാസി ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ സന്ദേശത്തിൽ ഒരു വാക്യം നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? പിശാചി രഹസ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ടെങ്കിൽ അടുത്ത ആളോട് പറ. ഞാൻ വായിച്ച് പറഞ്ഞതിന് ശേഷം അത് എനിക്കറിയായിരുന്നു എന്ന് പറയാതെ. ഓർക്കുന്നില്ല അല്ലെ? 2 തെസ്സലോനിക്കീസ് 2:7.
അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം.
ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ് അധർമ്മത്തിന്റെ മർമ്മം. മർമ്മം, മിസ്റ്ററി എന്ന് പറയുന്ന മറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മം ഇപ്പോഴും പ്രവൃത്തിയിലാണ്, പ്രവൃത്തിയിലാണ്. അത് രഹസ്യമായാണ് പ്രവർത്തിക്കുന്നത്. ഈ രഹസ്യ അന്വേഷണ സേനനെ കരുതില്ല. രഹസ്യമായ ഒരു മിസ്റ്ററിയാണ്, രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇതുവരെ തടുക്കുന്ന വഴിയിൽ നീങ്ങിപ്പോകാൻ മാത്രം വേണം, അപ്പോൾ അധർമ്മവൃത്തി വെളിപ്പെട്ടു വരും. അപ്പൊ രഹസ്യമായി പ്രവർത്തിക്കുന്നവൻ ഇതാ വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോ ഈ രഹസ്യമായി പ്രവർത്തിക്കുന്നവൻ ആരാണ്? കഴിഞ്ഞ സന്ദേശം കേട്ടു, പിശാചിന്റെ കിങ്ഡമാണ്. രഹസ്യമായിട്ട് പ്രവർത്തിക്കുകയാണ്, കഴിഞ്ഞ 6000 വർഷമായിട്ട് രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ദൈവം ബൈബിളിലൂടെ വെളിപ്പെടുത്തി തരുന്നതുകൊണ്ട് നമുക്ക് ആ ഭാഗം കാണാം. ആദം ഹവ്വ ദമ്പതികളെ ചതിച്ചത് അവരുടെ പ്രവൃത്തിയുടെ തുടക്കമാണ്. മനുഷ്യവർഗത്തിനെതിരെയുള്ള പ്രവൃത്തിയുടെ തുടക്കം. ആ പ്രവൃത്തി ഇതുവരെ തീർന്നിട്ടില്ല. അതിങ്ങനെ രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യനെ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അവന് കാണാൻ പറ്റുന്നില്ല ഇതിനെക്കുറിച്ച്. ഇതിനെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ പറയുന്നു, ഇതാ ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോകാൻ മാത്രം വേണം, അപ്പോൾ അധർമ്മവൃത്തി വെളിപ്പെട്ടു വരും. കാരണം ആ പ്രവർത്തിക്കുന്ന പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ആ പ്രവർത്തിക്കുന്ന പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്, നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് വരാൻ പോവുകയാണ്. ഇതുവരെയും മിസ്റ്ററിയാണ്, മർമ്മമാണ്, മനസ്സിലാകാത്ത രീതിയിലാണ്. ഇതൊക്കെ മനസ്സിലാകുന്ന രീതിയിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോ അതിൻ്റെ ഇടയിൽ ഇത് വെളിപ്പെടാതിരിക്കുവാൻ തക്ക ഒരു തടസ്സമുണ്ട്. ആ തടസ്സം വേറൊന്നുമല്ല, ദൈവത്തിന്റെ ഗവൺമെന്റ് പിശാചിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമ്മതിക്കുന്നില്ല. എങ്ങോട്ടേക്ക് വെളിപ്പെടുവാൻ? ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെടുവാൻ സമ്മതിക്കുന്നില്ല. ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെടുവാൻ സമ്മതിക്കുന്നില്ല. ഭൗതിക മണ്ഡലത്തിൽ എത്തിയാൽ നമ്മൾ കാണും. അല്ലാതെ പ്രവർത്തി നമ്മൾ കാണുകയില്ല. നോക്കിയ കാറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. പകരോ ഇതാ ഞാന് ഇവിടെ ഒരു A4 പേപ്പർ, നമ്മുടെ ഒരു പാട്ടാണ്, കൃപ കൃപ യഥാർത്ഥ വിളിയോ. ഇതാ കാണുന്നുണ്ടോ കാറ്റിനെ? ഇല്ല. ഈ കാറ്റ് വെളിപ്പെടുന്നത് കാണുന്ന കാണും. കണ്ട വെളിപ്പെട്ടാണ്ട്, കാറ്റ് വെളിപ്പെട്ടാണ്ട് ഈ പേപ്പർ ആണ്. അപ്പോ ഇതേപോലെ ഭൗതിക മണ്ഡലത്തിലേക്ക് വെളിപ്പെട്ട് വരിക, കാണാൻ കഴിയാതെ പ്രവർത്തിച്ചോണ്ടിരിക്കുക. നേരത്തെ ഞാൻ ഊതിയായിരുന്നു, കാണാൻ പറ്റിയില്ല. പക്ഷേ ആ പേപ്പറിന്റെ നേരെ ഊതിയപ്പോ പേപ്പർ മൂവ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാറ്റ് കാറ്റ് വരുന്നുണ്ട് കാറ്റ്. ഇതേപോലെ നേരത്തെ മുതൽ 6000 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനം വെളിപ്പെട്ടു വരും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു പങ്കും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ അല്ലെ. ഞാന് സ്ക്രീനില് അത് ഷെയർ ചെയ്ത് തരുമ്പോ നിങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കണ്ടോ, ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണേ. നിങ്ങള് ഒന്നുമില്ല, അമ്മമാര് അപ്പന്മാരൊക്കെ അറിയാൻ പാടത്തുണ്ടെങ്കിൽ പിള്ളേരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ലാപ്ടോപ്പ് അല്ല ഇത്, ഇത് CPU സെപ്പറേറ്റ് യൂണിറ്റ് ഉള്ള ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ടവർ മോഡൽ കമ്പ്യൂട്ടർ ആയി. അതിന്റെ CPU എന്ന് പറഞ്ഞ ബോക്സ് ആണ് ഇരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം. ഈ കാണുന്ന ചിത്രം ഇത് ഇത് അതിന്റെ മോണിറ്റർ ഇതതിന്റെ കീബോർഡ്, ഇതെന്റെ മൗസ്. ഇത് കമ്പ്യൂട്ടർ ക്ലാസ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ശരിക്കും പറഞ്ഞ പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് ഈ ബോക്സിന്റെ ഉള്ളിലാണ്. CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയും, ഇതിന്റെ ഉള്ളിലാണ് പ്രവർത്തനം മുഴുവൻ നടക്കുന്നത്. ആ പ്രവർത്തനം ഈ വയറ് വഴി, കണ്ട ഈ ചുവന്ന കളർ കണ്ട, ഈ വയറ് വഴി മോണിറ്ററിലേക്ക് വരുമ്പോഴാണ് ഇവിടെ വെളിപ്പെടുന്നത്. മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിന് വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മോണിറ്റർ അല്ല പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് മുഴുവൻ ഈ CPU ആണ്, ഈ കമ്പ്യൂട്ടർ ആണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ചിന്തിച്ചോ, അതിന്റെ മോണിറ്ററുമായുള്ള കണക്ഷൻ ഇല്ല. ഈ ചിത്രം, ഈ ബോട്ട് കണ്ടോ, ഈ ബോട്ട് മല കടലൊന്നും കാണുന്നില്ല എന്ന രീതിയിലേക്ക് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, മോണിറ്റർ കാലിയായി, ഇവിടെ വയറ് ഇവിടെ ഇല്ല, ആ ചുവന്ന വയറും കാണാനില്ല. ഇപ്പൊ നിങ്ങൾ എന്തുമാത്രമേ കാണുന്നുള്ളൂ, ഈ CPU ആണ് കാണുന്നത്, മോണിറ്ററും കാണുന്നുണ്ട്, മോണിറ്ററിലൊന്നും കാണുന്നില്ല. പക്ഷെ CPU അതെ, കമ്പ്യൂട്ടർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ മോണിറ്ററിലേക്കുള്ള വയർ ഇല്ലാത്തത് കൊണ്ട് കമ്പ്യൂട്ടറിനുള്ളിൽ പ്രവർത്തനമൊന്നും മോണിറ്ററിലൂടെ വെളിപ്പെടുന്നില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കമ്പ്യൂട്ടർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ആ മോണിറ്ററിലേക്കുള്ള വയർ ഇല്ല, അതുകൊണ്ട് ഈ മോണിറ്ററിൽ ഒന്നും കാണുന്നില്ല. വയർ ഇട്ടെങ്കിൽ ഇതേപോലെ കണ്ടേനെ, പക്ഷെ വയറില്ലാത്തത് കൊണ്ട് ഒന്നും കാണുന്നില്ല. പക്ഷെ അപ്പോഴും എന്നാ പ്രവർത്തിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് ഇന്ന് ദുഷ്ടൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദുഷ്ടൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പ്രവർത്തനം നടക്കുന്നുണ്ട്, രഹസ്യമായി പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ നല്ലൊരു പങ്കിന്റെയും ജീവിതത്തിൽ റിസൾട്ട് ഇല്ലാത്തത്. ദൈവം ജയിക്കണമെന്ന് വചനത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടും നമ്മളുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ ജയിക്കണമെന്ന് നമ്മൾ കേൾക്കാത്തത്. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ 5 വർഷം പഠിക്കുന്ന കുട്ടി അവിടുത്തെ ടീച്ചർമാരിൽ നിന്നോ ആരിൽ നിന്നോ കേട്ടിട്ടില്ല ഇതിൽ പരീക്ഷ ഉണ്ട്, പരീക്ഷ കഴിഞ്ഞ് ജയിക്കണമെന്ന് കേട്ടിട്ടില്ല എന്നതുപോലെ. ഭയങ്കര തന്ത്രമല്ലേ അത്. കുട്ടികൾ അവിടെയൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? പരീക്ഷ ഉണ്ട്, ജയിക്കാൻ വേണ്ടി അവർ ആവകരോ അധ്വാനിച്ച് പഠിക്കുന്നേ. പക്ഷേ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ജയിക്കണമെന്ന് ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് തിരുവചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് നമ്മളത് കേൾക്കാത്തതിന്റെ കാരണം പിശാചിന്റെ രഹസ്യത്തിലുള്ള നമുക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ റിസൾട്ടിൽ നമ്മൾ തോറ്റുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനിയും ഇത് മനസ്സിലാകാത്തവരുണ്ട് എങ്കിൽ ഓലോടെല്ലാം ഇതാ നിങ്ങക്ക് ഈ ഭാഗത്ത് കുറച്ച് കാണാൻ പറ്റും. വേണ്ട, ഈ സ്ത്രീ ഇവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ നോക്കുന്നത് കമ്പ്യൂട്ടറിലല്ല, അതിന്റെ മോണിറ്ററിലാണ് നോക്കുന്നത്, അതിന്റെ TV സ്ക്രീൻ പോലുള്ളതിലാണ് നോക്കുന്നത്. അതിലൂടെയാണ് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. എന്നാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുണ്ട്, രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതേപോലെ ഇന്ന് രഹസ്യമായി പ്രവർത്തിക്കുകയാണ്. ദാ അവിടെ എഴുതിയിരിക്കുകയാണ്, ഫോർ ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ദ ഓൾറെഡി അറ്റ് വർക്ക്, ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഇപ്പോഴേ ദുഷ്ടം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സത്യം മനസ്സിലാക്കുമ്പോ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ഉണർന്നിരിപ്പേൻ, നിർമ്മതരായിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുകയാണ്, അവൻ ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം, ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ടിലാണ്, മൂന്നാം റൗണ്ടിൽ. അപ്പോ ഈ മൂന്നാം റൗണ്ട് നിങ്ങക്ക് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞുതരാം. ചെറിയ ചെറു വയസ്സില് ഞാൻ വിചാരിച്ചിരിക്കുന്നു, അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തോന്നുന്നു, ഞാനായിരുന്ന സ്ഥലം ചമ്പക്കര എന്ന് പറഞ്ഞ സ്ഥലം, എറണാകുളം ഡിസ്ട്രിക്ട്. അപ്പൊ അവിടെ ഒരു വോളിബോൾ ടൂർണമെന്റ് നടക്കും വർഷത്തിൽ ഒരിക്കൽ. അപ്പൊ എന്റെ അപ്പൻ ജോലി ചെയ്തിരുന്ന കൊച്ചി ഷിപ്പ്യാർഡില്, കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഒരു ടീമുണ്ട് വോളിബോൾ ടീം. അപ്പോ ഞാൻ ചിന്തിക്കുന്നു, ഒരിക്കൽ കൊച്ചി റിഫൈനറീസ് ആയിട്ടുമാണെന്ന് തോന്നുന്നു, ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു സെമി ഫൈനലോ ഫൈനലോ എങ്ങാണ്ടും വന്നു, അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചില കളിക്കാരുണ്ട് കൊച്ചി ഷിപ്പ്യാർഡിന്റെ ടീമിൽ. പിന്നെ മാത്രമല്ല, ഞാൻ കൊച്ചി ഷിപ്പ്യാർഡിന്റെ സൈഡുകാരനുമായിരുന്നു, കാരണം എന്റെ അപ്പൻ അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ വോളിബോൾ കളി നടക്കുമ്പോ വളരെ വാശി, വീറും വാശിയുള്ള കളിയാണ്. അന്ന് അന്ന് ആളുകളുടെ കൂടും ഈ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് പ്ലെയർ ഒക്കെ വെച്ചിട്ടാണ്, ഇങ്ങനെ കറങ്ങുന്നൊരു റെക്കോർഡ് ഒരു ഒരു ഡിസ്കൊക്കെ ഇട്ടിട്ട് അതിന്റെ അതൊക്കെ വെച്ചിട്ടാണ് അന്ന് പാട്ടൊക്കെ പാടി ആ ദേശം മുഴുവൻ ഇളക്കിയാണ് ആളുകളെ കൊണ്ടുവന്ന് കളി നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ അതെല്ലാം അവിടെ പോകും. അപ്പൊ ആദ്യം കൊച്ചി ഷിപ്പ്യാർഡും റിഫൈനറിയും തമ്മിലുള്ള ഉഗ്ര പോരാട്ടം, അനൗൺസ്മെന്റ് ഒക്കെ നടക്കുക. ആദ്യത്തതില് ഇതാ എന്റെ ടീം തോറ്റുപോയി, കൊച്ചിൻ ഷിപ്പ്യാർഡ് തോറ്റു. സങ്കടമായി, റിഫൈനറിയാണ് ജയിച്ചത്, കൊച്ചിൻ റിഫൈനറി. രണ്ടാമത് അപ്പോ എന്തായി, ഇതാ 1-0 റിഫൈനറി ഒന്നിൽ ജയിച്ചു, കൊച്ചിൻ ഷിപ്പ്യാർഡ് തോറ്റു, 1-0. മൂന്ന് കളിയാണല്ലേ. രണ്ടാമത്തെ ശ്വാസം അടക്കി പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബഹളമൊക്കെ ഉണ്ടാക്കി കൊച്ചി ഷിപ്പ്യാർഡ് ഓരോ അടി അടിക്കുമ്പോഴോ അവരെ എൻകറേജ് ചെയ്തു. അതിൽ ജോണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ സർവീസ് തന്നെ ചിലപ്പോ സർവീസിൽ തന്നെ പോയിന്റ് കിട്ടും, അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഉള്ള ഒരു വ്യക്തി. രണ്ടാമത്തെ കളി എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം രണ്ടാമത്തേതില് കൊച്ചി ഷിപ്പ്യാർഡ് ജയിച്ചു 1-1. അപ്പൊ മൂന്നാമത്തത് വളരെ വളരെ താല്പര്യത്തോടെ കാണാൻ വേണ്ടി ഞങ്ങള് മൂന്നാമത്തത് ഇരിക്കുകയാണ്. മൂന്നാമത്തത് വളരെ പ്രാധാന്യമേറിയ അല്ലേ, മൂന്നാം റൗണ്ട്. എത്രാം റൗണ്ട്? മൂന്നാം റൗണ്ട്. നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ടില്ല, നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ടില്ല. ആദ്യം പിശാചുമായി ഏറ്റുമുട്ടിയത് ദൈവപുത്രന്മാരെ കണ്ടാൽ പിശാചിനൊരു പ്രത്യേകതയുണ്ട്, ഒന്ന് ഏറ്റുമുട്ടണം. ദൈവപുത്രന്മാരെ കണ്ടാൽ പിശാചിനൊരു പ്രത്യേകതയുണ്ട്, ഒന്ന് ഏറ്റുമുട്ടണം. അവൻ പറഞ്ഞ എന്നറിയാമോ, ഇവനാണ് അവകാശി, ഇവനാണ് അവകാശി. ഇവനോട് ഏറ്റുമുട്ടി ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും, അവകാശം നമ്മുടേതാകും. കുഞ്ഞൻ നിനക്ക് അവകാശിയാകണോ അതോ നിന്റെ ശത്രുവിനെ അവകാശിയാക്കണോ? മനുഷ്യൻ നിനക്ക് അവകാശിയാകണോ അതോ നിന്റെ ശത്രുവാകുന്ന പിശാചിനെ അവകാശിയാക്കണോ? ഞാനിന്നൊരു കളിക്കളത്തില്ല. നേരത്തെ പറഞ്ഞ മത്തായി 21:33 ഉപമ, ആ ഉപമയില് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. രജമാനൻ തന്റെ ദാസന്മാരെ അത് പാട്ടത്തിന് ഏൽപ്പിച്ചു, കുടിയാന്മാരെ ഏൽപ്പിച്ചു. തക്ക സമയത്ത് ഫലം വാങ്ങേണ്ടത് തന്റെ ദാസന്മാരെ കുടിയാന്മാരെ അടിക്കലയച്ചു. കുടിയാന്മാരാ ദാസന്മാരെ തല്ലി, ചിലരെ കൊന്നു. വീണ്ടും യജമാനൻ വീണ്ടും തന്റെ ദാസന്മാരെ അയച്ചു, അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. അവസാനം യജമാനൻ പറഞ്ഞു, ഞാൻ എന്റെ മകനെ അയച്ചു. മകനെ അവർ ശങ്കിക്കും. മകൻ വന്നു, മകനെ കണ്ടിട്ട് കുടിയാന്മാർ പറഞ്ഞ കാര്യം, മകനെ കണ്ടിട്ട് കുടിയാന്മാർ പറഞ്ഞത്, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടെ. മകനെ കണ്ടിട്ട് ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാണ്. സ്ത്രീ സഹോദരങ്ങളെ, ആ ഉപമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഭൂതകാലമുണ്ട്, വർത്തമാനകാലം, ഭാവി കാലമുണ്ട്. അന്നത്തെ അതിന്റെ വർത്തമാനകാലം യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരെ കുറിച്ചായി. ആ ഉപമയുടെ ഭാവി കാലം, നിനക്കുള്ളത് മറ്റാരും എടുക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ എന്ന് നമുക്ക് വെളിപ്പാട് ദിവസത്തിൽ ദൈവം തരുന്ന താക്കീതാണ്. നിന്റെ കിരീടം വേറെ ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അതാ എന്റെ ഭാവി കാലം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഉപമ എന്തിനാണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, ഉപമയാണ്. അത്തായി 11 പറയുന്നു, ഉപമ അവൻ ഉപമ പ്രസ്താവിക്കാൻ വാ തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. ലോകസ്ഥാപനം മുതൽ ഗൂഢമായി കിടക്കുന്ന ചിലതുണ്ട്, ലോകസ്ഥാപനം മുതൽ മറിഞ്ഞു കിടക്കുന്ന ചിലതുണ്ട്, അത് ഉച്ചരിക്കും. ഏതിലൂടെ? ഉപമയിലൂടെ. ഇതാണ് അവിടെ പറയുന്നത്, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാവും. എടുത്തിങ്ങൊന്ന് വായിച്ചോ ഭാഗമാണ്.
വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു.
ശ്രദ്ധിച്ചാട്ടെ, ദേവദാസ് അതിന്റെ മേജർ പോയിന്റ് വിട്ടുക. അതിന്റെ തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ട്. ആരെ കാണുമ്പോഴ ഇത് പറഞ്ഞ, കാണുന്ന വഴിപിടി പോണവരെ നിങ്ങളുടെ ഇത് പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് മോളിൽ അടുത്ത അതിന്റെ മുമ്പിലത്തെ വാക്യം പോലും വായിച്ചു.
ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു, മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാൻ
മതി, എനിക്ക് ഇതായിരുന്നു വേണ്ടത്. ആരെ കണ്ടിട്ട്?
മകനെ കണ്ടിട്ട്.
അവിടെയാണ് വിഷയം. മകനെ കണ്ടിട്ട് കുടിയാൻ. അപ്പൊ വേറെ ഇതുവരെയും ദാസന്മാരെ കണ്ടിട്ട് ഈ വാക്ക് പറഞ്ഞില്ല. മകനെ കണ്ടപ്പോ സംഭവം മാറി. മകനെ കണ്ടാൽ സംഭവം മാറും. മകനെ കണ്ടിട്ട് കുടിയാന്മാർ. ദാസന്മാരെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ല ഇവരാണ് അവകാശി എന്നത്. മകനെ കണ്ടപ്പോ പറഞ്ഞു, മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവനാണ് അവകാശി. ഇവനെ കൊന്ന. ഹല്ലേലൂയ. അപ്പോ ആർക്കെതിരെയാണ് പിശാചിന്റെ ആത്മീക യുദ്ധം? മക്കളെ കണ്ടാൽ, അവകാശികളെ കണ്ടാൽ അവർക്കെതിരെയാണ് അവന്റെ യുദ്ധം. അവർക്കെതിരെയാണ് അവന്റെ യുദ്ധം. മകനെ കണ്ടിട്ട് ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. അപ്പൊ ഇവിടുത്തെ വിഷയം ഒരവകാശ തർക്കമാണ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ദൈവം പറഞ്ഞതായിട്ട് വേറെ കാര്യം. വെളിപ്പാട് 27, ജയിക്കുന്നവന് ഇത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാമോ? ജയിക്കുന്നവന് ഇത് പലരുടെയും വായ അനങ്ങുന്നില്ല, വേറെ എവിടെയൊക്കെയോ പോയെന്ന് തോന്നുന്നു. ജയിക്കുന്നവനെ ഇത് ഫില്ല് ചെയ്ത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയണേ. ജയിക്കുന്നവനെ ഇത്, അവർക്ക് അറിയത്തില്ലെങ്കിൽ ദേവാസം ഒന്ന് വായിച്ചിട്ട് അവരെ അവര് ഏത് വചനമാണെന്നാ ചിന്തിക്കണേ. അല്ലേ,
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും.
ജയിക്കുന്നവന് ഇത് ഈ പറ അവകാശമായി ലഭിക്കും. ഇല്ലേ, ശരിയല്ലേ? മകനെ കണ്ടിട്ട് കുടിയാന്മാരെന്നാ പറയണേ? ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. അത് നമ്മളൊക്കെ പെടുന്നു ഇരിക്കാം. മനസ്സിലായോ? ഒരവകാശ പ്രശ്ന ഇവിടെ കിടക്കുന്നു, ഒരവകാശ പ്രശ്നം. ആരാണ് ഈ ആദ്യ കുടിയാന്മാർ? ആദ്യ കുടിയാന്മാരാരാണ്? ആദ്യ കുടിയാന്മാരാണ് ദൂതവർഗം, വീണുപോയ ദൂതവർഗം. അവരെയാണെന്ന് പിശാചും കൂട്ടരെന്ന് വിളിക്കുന്നത്. വീണുപോയ ദൂതവർഗം, അവരെയാണെന്ന് പിശാചും കൂട്ടരെന്ന് വിളിക്കുന്നത്. അവർ നമ്മളെ നീക്കരുത്, നമ്മൾ അവരെ നീക്കണം. അവർ നമ്മളെ നീക്കരുത്, നമ്മൾ അവരെ നീക്കണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അവരുടെ ആഗ്രഹവും നമ്മളെ നീക്കണം. രണ്ട് സ്ഥാനമാണ്. ഇതാ ആദ്യ കുടിയാന്മാരായ ദൂതവർഗം, വീണുപോയ പിശാചും കൂട്ടരും. എന്നാൽ ആ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരുന്ന മനുഷ്യർ പുതിയ കുടിയാന്മാർ. 1:26, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. പുതിയ കുടിയാന്മാർ, ആ തോട്ടം വാഴാനുള്ള, ഭൂമിയാകുന്ന തോട്ടം വാഴുവാനുള്ള പുതിയ കുടിയാന്മാർ. അപ്പോ ഈ ആത്മമണ്ഡലവും ഭൗതിക മണ്ഡലവും തമ്മിലാണ് യുദ്ധം. അവസാനം ഈ പഴയ കുടിയാന്മാര് പറയുകയാണ്, നമുക്ക് പുതിയ കുടിയാനെ മാറ്റാം, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും എന്ന് പഴയ കുടിയാൻ പറയുകയാണ്. പക്ഷെ ദൈവം പുതിയ കുടിയാൻ ഒരുക്കിയിട്ട് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ പഴയ കുടിയാനിന്റെ കാലിന്റെ കീഴിലാക്കി ചതച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ആത്മീയ യുദ്ധം? മനസ്സിലാവുന്നുണ്ടോ ആത്മീയ യുദ്ധം? മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? പിശാച് നമ്മളെ നീക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരെ? ദൈവപുത്രന്മാരെ. ക്രിസ്തേശ്വരൻ ദൈവപുത്രന്മാരായിരിക്കുന്ന നമ്മളെ. മൂന്നാം റൗണ്ട് ആണത്, മൂന്നാം റൗണ്ട്. അവൻ നമ്മളെ നീക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, നീ മനുഷ്യരിലൂടെ, അനുസരിക്കുന്ന മനുഷ്യരിലൂടെ ഞാൻ പിശാചിനെ നീക്കും. സമാധാന ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിലൊക്കെ ചതച്ചു കളയും. ഇത് മൂന്നാം റൗണ്ടാണ് മക്കളെ, മൂന്നാം റൗണ്ട്. നിങ്ങളത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ. ഈ മൂന്നാം റൗണ്ടിൽ പിശാച് വളരെ തന്ത്രജ്ഞാനിയാണ്. എന്നാൽ നമ്മൾ ദൈവത്തോടുകൂടെ നിൽക്കുമ്പോ നമ്മൾ പിശാചിനേക്കാൾ ജ്ഞാനിയാണ്. കാരണം നമ്മുടെ ജ്ഞാനം നമ്മുടെ അപ്പന്റെ ജ്ഞാനം. ഹല്ലേലൂയ. ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ബാക്കിയുള്ളതിലെല്ലാം നിങ്ങൾ അസ്ഥിരന്മാരായിരിക്കും. പിശാച് നമ്മളെ നീക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോർഡ്, ഐ ലവ് യു. ഈ ഉപമ നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് വായിക്കണം കേട്ടോ. ദൈവം അനുവദിക്കുകയാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിന്തിക്കുന്നത്. ഡെയിലി ബ്രെഡിൽ ഇത് കർത്താവ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഇതാ 21:38 നിങ്ങളൊന്ന് വായിച്ചേ, എല്ലാവരും സ്ക്രീനിലൊന്ന് വായിച്ചേ. മകനെ കണ്ടിട്ട്, ഇതാണ് വളരെ പ്രാധാന്യമേറിയ കാര്യം. മകനെ കണ്ടിട്ട് കുടിയാന്മാർ. അപ്പൊ ഇതുവരെ പറയാത്ത ദാസന്മാരെ അയച്ചപ്പോ ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇവൻ അവകാശി വരുവിൻ, ഇവൻ അവകാശി വരുവിൻ. അപ്പൊ അതിന്റെ അർത്ഥം ഒരാ ഒരു പിശാജ് ഒറ്റയ്ക്കുള്ള പരിപാടിയല്ല, ഇവിടെ സംഘടിതമായിട്ടുള്ള പരിപാടിയാണ്. വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോ പിശാജും കൂട്ടരും തമ്മിൽ പറയുകയാണ്, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും എന്ന് തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ പിശാജ് ആഗ്രഹിക്കുന്ന എന്തുവാ? ഈ മകനെ ഇല്ലാതെയാക്കാനാണ്. പക്ഷെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന എന്തുവാ? പിശാജിനെ ഇല്ലാതെയാക്കാനാണ്, അവന്റെ ന്യായം നടപ്പിലാക്കാൻ. ഈ ഒരു സംഭവം നാം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അദൃശ്യമായ പൈശാചിക സേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോ ഇതിന് മറുവശമായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാ, റോമലേഖനം 16:20 നമ്മൾ എപ്പോഴും ആശീർവാദി പറയാറില്ലേ, എന്തിനാ വീണ്ടും വീണ്ടും പറയണേ? അങ്ങനെയെങ്കിലും നമ്മളുടെ പർപ്പസ് ഒന്ന് ഓർക്കാനാണ്. അവരെഴുതിയിരിക്കുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താന് നിങ്ങളുടെ കാൽക്കിട ചതച്ച് കളയും. മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ? ഹല്ലേലൂയ. അപ്പോ ദൈവം അവനെ നമ്മുടെ കാൽക്കിട ചതച്ച് കളയും. എന്നാൽ അവൻ ആഗ്രഹിക്കണം, ഇവനാണ് അവകാശം, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. കാരണം ഇന്ന് സർവ്വലോകം ദുഷ്ടന്റെ കീഴിലാ കിടക്കണേ, സർവ്വലോകം ദുഷ്ടന്റെ കീഴിലാ കിടക്കണേ. ഹല്ലേലൂയ. അത് വീണ്ടും തുടങ്ങും. ആ അവകാശം അതിന് അവൻ തന്നെ കിടക്കും, പിശാജ് തന്നെ ഇരിക്കുവാൻ ഇടയാകും എന്ന് ചിന്തിച്ചാണ് അവൻ പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഇത് നമ്മൾ അറിയാതിരിക്കാനാണ് പിശാജ് തന്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. ലോർഡ് ഐ ലവ് യു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ കഴിഞ്ഞ സന്ദേശത്തിലും കേട്ടല്ലോ. നമ്മള് ദൈവരാജ്യം, അതിന്റെ ശക്തി പ്രകടനം, ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ, രോഗികളെ സ്വഖ്യമാക്കുന്നതിലെ ശക്തി പ്രകടനം, കഴിഞ്ഞ സന്ദേശം നിങ്ങൾ ഓർപ്പിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ആ ഹീലിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയത് ഞാനാണ് നാളെ എന്റെ ചിന്തയിൽ. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ട് കണ്ടിട്ടുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് സിക്നസ് കില്ലർ എന്ന് പറയുന്ന ആ സന്ദേശം, അല്ലെങ്കിൽ ഹീലിംഗ് സ്കൂൾ, ഷാജി ജോസഫ് ഞാൻ ചിന്തിക്കുന്ന യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നു. എന്നാൽ അവിടെ നിന്ന് കർത്താവ് പ്രമോഷൻ നൽകി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കാരണം അന്ന് ഒരാളുടെ ഉള്ളിൽ നിന്ന് ഒരു പൂർത്തെയോ രണ്ടു പൂർത്തേക്കോ പുറത്താക്കുന്നത്. എന്നാൽ ഇന്ന് പ്രമോഷൻ നൽകി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ നിന്ന് ഒരു മുഖത്തെ രണ്ടു മുഖത്തെ പുറത്താക്കലല്ല, അതൊക്കെ കൊച്ചു കൊച്ചു ഡ്യൂട്ടി. ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്തു. ഇന്നത്തെ ഡ്യൂട്ടി എന്നറിയാം, ഒരു മുഖത്തെ രണ്ടു മുഖത്തെ പുറത്താക്കുകയല്ല, ഇവര് തമ്മിൽ പറഞ്ഞു വരുവിൻ, തമ്മിൽ സംഘടനയാണ്, ഇവരെ മൊത്തത്തിൽ പുറത്താക്കും. ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഒന്നോ രണ്ടോ മുഹൂർത്തം മാറ്റുകയല്ല, ഈ പ്ലാനറ്റിൽ നിന്ന് തന്നെ, ഈ ലോകത്തിൽ നിന്ന് തന്നെ പിശാചിനെ കൂട്ടരെ നിത്യമായി പുറത്താക്കുക. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞ സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. അതിന് എന്നാ വേണം? അതിന് സത്യം വേണം. സത്യത്തിലൂടെ ഈ ജനത്തിന്റെ ഹൃദയത്തിൽ പിശാചിനുള്ള അവകാശങ്ങൾ എടുത്തു കളയണം. അങ്ങനെ എടുത്ത് കളയുമ്പോഴാണ് ഫസ്റ്റ് കോർദിയൻ അതിന്റെ ഒന്നാം അധ്യായം 27 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നടപ്പിലാകുന്നു. അവിടെ പറയുന്ന കാര്യം, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ഭോഷത്തമായത് തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളവനെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവനെ ഇല്ലാതെയാക്കാൻ, അവനെ ഇല്ലാതെയാക്കാൻ, പിശാചിനെയും കൂട്ടനെയും ഇല്ലാതെയാക്കാൻ ദൈവം ഒന്നുമില്ലാത്തതും ബലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതുമായ മനുഷ്യരായ നമ്മളെ തെരഞ്ഞു. ഈ ശുശ്രൂഷയ്ക്ക് കൂടെ ഉണ്ടോ? അവനെ പുറത്താക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ! ഇത് ചെറിയ ശുശ്രൂഷയൊന്നല്ല, വലിയ ശുശ്രൂഷയ. ഇതാ കർത്താവ് പറഞ്ഞേ, കർത്താവ് കാൽവരിയിൽ മരിച്ചിട്ട് പോലും പിശാചിന്റെ ഭരണം ഇപ്പോഴും ഇവിടെ നടക്കണേ. പക്ഷെ ഞാൻ പോവുക, ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യാൻ പോവാ, വലിയവ നിങ്ങൾ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ! സമാധാനത്തിന്റെ ദൈവം നിങ്ങളിലൂടെ എന്താ ചെയ്യും? സാത്താനെ കാൽ കീഴാക്കി ചതച്ചു കളയും. ഇതുകൊണ്ടാണ് പിതാവായ ദൈവം കർത്താവിനോട് പറഞ്ഞ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളാം, നീ എന്റെ വലതുഭാഗം തിരികെ. ആ ശുശ്രൂഷ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ, അല്ലാതെ ഒരു രോഗി സൗഖ്യമായി ഒരു ഭൂതം പുറത്തു പോയി നല്ല കാര്യമാണ്, തൽക്കാലം ആ മനുഷ്യനൊരു ആശ്വാസമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും 7 ഭൂതം വന്ന് വീണ്ടും കൂടും. പക്ഷെ ഈ ശുശ്രൂഷ അതല്ല, ഈ പിശാചിന്റെ കിങ്ഡത്തെ ഭൂതമണ്ഡലത്തെ മുഴുവൻ എടുത്ത് തീപ്പൊയ്യലേക്ക് ഇടാൻ പോവാ, അവനെ ഇല്ലാതെയാക്കാൻ പോവാ. ഇതാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ഒരാളിൽ നിന്ന് ഒരു ഭൂതത്തെ പുറത്താക്കുന്ന പരിപാടിയല്ല, ഈ പ്ലാനറ്റിൽ നിന്ന് തന്നെ ഭൂതത്തെ മുഴുവനും പുറത്താക്കിയ, പിശാചിന്റെ കിങ്ഡത്തെ തന്നെ എടുത്ത് കളയുക. ഹല്ലേലൂയ! അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഇന്ന് മൂന്നാം റൗണ്ടിലാ. മകനെ കണ്ടാൽ പിശാച് എന്നാ പറയും? എന്നാ പറയും എന്ന് പറഞ്ഞേ, ഒന്നും ഇണ്ടാതിരിക്കല്ലേ. എന്നാ പറയും എന്ന് പറഞ്ഞ് നാടകം കാണാൻ ഇരിക്കുന്ന പോലെയാണല്ലോ ചല്ലിരിക്കണേ. മകനെ കണ്ട പിശാച് എന്നാ പറയണേ? ചിലര് ചിന്തിക്കണേ, ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും അങ്ങനെ അങ്ങനെ ഇരിക്കരുത്. മകനെ കണ്ടോ പിശാച് പറഞ്ഞ എന്നാന്നറിയാമോ? ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാവും. എന്നാൽ പിതാവ് നമ്മളോട് പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശം ആക്കും. അപ്പോ ഈ യുദ്ധത്തിൽ കർത്താവായ യേശു വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം 7 പ്രാവശ്യവും പറയുന്നുണ്ട്, ജയിക്കണം 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 ഏന്ന് 7 പ്രാവശ്യവും പറയുന്നുണ്ട്. ഹല്ലേലൂയ! 7 സഭയുടെ 7 പ്രാവശ്യം പറയുന്നു. ഇന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒന്നാം റൗണ്ട് മക്കളുമായിട്ടാണ് കുസ്തി, മകനെ കണ്ടാലാണ് അവകാശം. ആദമായിരുന്നു ആദ്യത്തെ അവകാശിയായിട്ട് നമുക്ക് ഭൂമിയിൽ ഉൽപ്പത്തിൽ കാണാൻ കഴിയാം. ദൈവത്തിന്റെ വചനം ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യം പറയുന്നു, ആദം ദൈവത്തിന്റെ മകൻ. അപ്പൊ ആദത്തെ കണ്ട പിശാച് എന്തായിരിക്കും പറയുക? ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകൂ. കൊച്ചി ഷിപ്പ്യാർഡ് റിഫൈനറിയും തമ്മിലുള്ള ആദ്യത്തെ ആ മത്സരം പോലെ അല്ലെ? ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. അവരേറ്റുമുട്ടി. ആദത്തിന് അവരെ ഏറ്റുമുട്ടലായിട്ട് തോന്നിയത് പോലുമില്ല, അവർ ഏറ്റുമുട്ടി. ആ ഒന്നാം റൗണ്ട് ഏറ്റുമുട്ടലിൽ ആദം ദാരുണമായി പരാജയപ്പെട്ടു, ആദത്തിന്റെ അവകാശം നഷ്ടമായി. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. ദൈവം ഉണ്ടാക്കി, 1:26 മനുഷ്യനെ ഉണ്ടാക്കി തന്നെ ഈ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയാ. അവർ ഭൂമിയെ വാഴട്ടെ. 1:28 അവകാശം ഇതാ എഴുതി കൊടുത്തതിന് തുല്യമായി പറഞ്ഞു കൊടുത്തു. ഇതാണ് അവകാശം. ഇന്ന് വായിച്ചത് വാസിനെ ഉൽപ്പത്തി 1:28 അവകാശം, മനുഷ്യന്റെ അവകാശം.
ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു.
ഇതാണ് അവകാശം. ദൈവം പറയുന്നതാണ് അവകാശം. നമ്മളിന്ന് എഴുതി കൊടുക്കുന്നല്ലേ, ദൈവം പറഞ്ഞു കൊടുക്കുന്നു വചനത്തിലൂടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി നിറഞ്ഞതിനെ അടക്കി വാഴുക എന്ന് പറഞ്ഞ അവകാശം കൊടുത്തു. പിശാച് ഇത് കണ്ട ഉടനെ ലോകത്തിന്റെ 3 അവസാന വാക്യം പറയാണ്, ആദം ദൈവത്തിന്റെ മകൻ. ആദം ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ 3
കൈനാന്റെ മകൻ, കൈനാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.
ആദം ദൈവത്തിന്റെ മകൻ. ഈ ദൈവത്തിന്റെ മകനെ ആദത്തിനാണ് ഈ അവകാശം കൊടുത്തത്. ആദത്തിനുള്ളിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഓടനെ പിശാച് അത് കാണുക. പിശാച് പറയാണ്, ഇവനാണ് അവകാശിയേ. ഇവനെ കൊന്ന മകനെ കണ്ടിട്ട, മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവനാണ് അവകാശം. ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. ഇനിയാണ് ഏറ്റുമുട്ടൽ. ഒന്നാം റൗണ്ട് ഏറ്റുമുട്ടൽ. പിശാച് എങ്ങനെ ഏറ്റുമുട്ടുന്നേ? പന്ത് കൊണ്ടുവന്നിട്ടല്ല, വാള് കൊണ്ടുവന്നിട്ടല്ല, AK-47 കൊണ്ടുവന്നിട്ടല്ല. പിശാച് കൊണ്ടുവരുന്ന പിശാചിന്റെ ആയുധം എന്താണ് അറിയാൻ അടുത്ത ആളോട് പറ, പിശാചിന്റെ ആയുധം എന്താ അനുപയോഗിക്കുന്ന ആയുധം? തന്ത്രം. പിശാച് ഉപയോഗിക്കുന്ന ആയുധമാണ് തന്ത്രം. ദൈവത്തിന്റെ സന്ദേശം പോലെ തോന്നിപ്പിക്കുന്ന വേറെ സന്ദേശം, പക്ഷെ ദൈവത്തിന്റെ സന്ദേശത്തെക്കാളും അട്രാക്റ്റീവായ വേറെ സന്ദേശം. ഹല്ലേലൂയ. പിശാച് തന്ത്രത്തിലൂടെ ആദത്തെ ദാരുണമായി പരാജയപ്പെട്ടു. അതായിരുന്നു 1 ആദത്തെ ദാരുണമായി പരാജയപ്പെടുത്തിയ തന്ത്രത്തിലൂടെ.
നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കൊണ്ടുതരാൻ ശ്രമിക്കാം. ലോഡെല്ലാം
ആദ്യത്തെ റൗണ്ട്, ഫസ്റ്റ് റൗണ്ട്, 3 മൊത്തം കളിയുള്ളതില് ആദ്യത്തെ റൗണ്ട്.
ആദം വേഴ്സ് ഡെവൽ. ഈ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ഈ സംഭവത്തിൽ ഇത് നമുക്ക് പുറകെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടൈം. അപ്പോ ഈ യുദ്ധത്തില് പിശാച് തന്ത്രപൂർവം ആദത്തെ ചതിച്ചു. അപ്പൊ 1 ബാറ്റിലിന് ശേഷം ഇതാ പിശാച് ജയിച്ചു. ഇതാ കിരീടം അവനെത്തി. 1 കഴിഞ്ഞപ്പോ അവനെത്തി. ഇത് സർവ്വലോകം ആരുടെ കീഴിൽ കിടക്കുന്നു? പിശാചിന്റെ കീഴിൽ കിടക്കണേ. അവകാശിയായ ആദത്തെ മരണത്താൽ പിശാച് പിടിച്ചു. ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണം ലോകത്ത് കടന്നു. മരണത്താൽ പിശാച് പിടിച്ചു. ഇനി അടുത്തത് പിശാച് ജയിച്ച തന്ത്രം മനുഷ്യൻ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊക്കെ അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ, 1 കഴിഞ്ഞു. ഇനി 2 അടുത്തത് ദൈവത്തിന്റെ മകൻ ദാ മിശിഹ, നീ എന്റെ പ്രിയപുത്ര, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആദത്തെ ഭൂമിയിലാണ് ദൈവം സൃഷ്ടിച്ചതാക്കിയെങ്കിൽ ദാ ദൈവത്തിൽ നിന്ന് തന്നെ ഉരുവായ ആരംഭം ഇല്ലാത്തവനും എന്നാൽ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ ആരംഭം ഉണ്ട് എന്ന് ബൈബിൾ പറയുന്നവനുമായ യേശു ക്രിസ്തു തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. ആ പുത്രൻ ലോകത്തിലേക്ക് വന്ന സമയം മുതൽ യുദ്ധം പുത്രൻ ജനിക്കുമ്പോൾ തന്നെ പുത്രനെ കൊല്ലുവാൻ തക്കവണ്ണം 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയൊക്കെ കൊല്ലുകയാണ്. ആ യുദ്ധം നടക്കുകയാണ്. 2-ാമത്തെ പുത്രൻ യേശു, ദൈവത്തിന്റെ പുത്രനെ കണ്ടപ്പോ പിശാചു പറയുന്നത് ഇത് തന്നെയാ, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാണ്. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. അപ്പൊ ഇതുവരെയും കളിയിൽ എവിടെ പോയി കിടക്കുക? ദാ 0-1 നിൽക്കുകയാണ്. ആദം തോറ്റു, പിശാചു ജയിച്ചു. ദാ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഇതാ പിശാചുമായുള്ള യുദ്ധത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കാൽവരി ക്രൂശിൽ നടന്ന സംഭവം എന്തുവാണ് ആ യുദ്ധത്തിൽ നടന്നത്? കൊളോസിലെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിനെ പരാജയപ്പെടുത്തി. ഏദൻ തോട്ടത്തിൽ പിശാച് ആദത്തെ പരാജയപ്പെടുത്തി, ദൈവത്തിന്റെ മകനെ ആദത്തെ പരാജയപ്പെടുത്തിയെങ്കിൽ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തി. കൊളോസ്യലേഖനം 2-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. അതിന്റെ 13 മുതൽ 15 വായിച്ചോളൂ, 13 മുതൽ താഴേക്ക്.
അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
ശ്രദ്ധിച്ചാട്ടെ, ക്രൂശിൽ വെച്ച് പിശാചിനെയും കൂട്ടരുടെയും മേൽ ജയ ഉത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അപ്പൊ ഇനി സ്കോർ ബോർഡ് ചിരിക്കണ്ട, നമുക്ക് സ്കോർ ബോർഡ് മാറ്റണം. 0-1 എന്നുള്ളത് ഇപ്പൊ എന്തായി മാറും? 1-1. രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോ 1-1 ആയി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ട്. മക്കളെ കണ്ടാലേ ഈ വിഷയം, മക്കളെ കാണുമ്പോഴാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. ഇനി ക്രിസ്തയേശുവിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യ പദവി ഉണ്ട്. അതെന്താണ് അറിയാവുന്നവര് പറഞ്ഞു, മനുഷ്യരായ നമുക്ക് ക്രിസ്തയേശുവിൽ തന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യ പദവി എന്താ? ആദം ദൈവത്തിന്റെ മകൻ, ക്രിസ്തു ദൈവത്തിന്റെ മകൻ, ക്രിസ്തയേശു നമുക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യ പദവി എന്താണ്? യോഹന്നൻ 1:12 പറയുന്നുണ്ടല്ലോ, അതെന്തുവാണ് മഹാഭാഗ്യ പദവി? പറഞ്ഞില്ല അല്ലെ? അറിയത്തില്ല, അച്ചാനോട് പഠിക്കാൻ പറ കേട്ടോ. ദാ അവനെ കൈക്കൊണ്ട് അവന്റെ, അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. അങ്ങനെയല്ലേ? അപ്പൊ മനുഷ്യ മക്കളായ നമ്മൾ ഇതാ ദൈവമക്കളാകുവാൻ ഒരു സ്പീഷ്യസ് ചേഞ്ച് നടക്കുകയാണ്. ദൈവമക്കളാകാനുള്ള അധികാരം തന്നിരിക്കുകയാണ്. അങ്ങനെയല്ലേ? യോഹന്നാൻ 1:12 വായിച്ചേ.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു.
ദൈവമക്കൾ അങ്ങനെ അധികാരം കൊടുത്തെങ്കിൽ കുഞ്ഞെ, നീ യേശുവിനെ രക്ഷകനായി നിന്റെ കർത്താവായി സ്വീകരിക്കുമ്പോ നീ ഏത് പദവിയിലേക്ക് കയറി വരികയാ?
ദൈവത്തിന്റെ മകൻ എന്ന പദവിയിലേക്ക് കയറി വരികയാണെന്നുള്ള ബോധമുണ്ടോ? ദൈവത്തിന്റെ മകൻ എന്നുള്ള പദവിയിലേക്ക് കയറി വരിക എന്നുള്ള ബോധമുണ്ടോ? അങ്ങനെയെങ്കിൽ മകൻ എന്ന പദവിയിലേക്ക് നീ കയറി വരുന്നത് പിശാചി കണ്ടാൽ ഉടനെ നിന്നെ നോക്കി എന്തായിരിക്കും പറയണേ? നിന്നെ നോക്കി എന്തായിരിക്കും പറയണേ? മത്തായി 21:38 നിന്നെ നോക്കി പറയും, ഇവനാണ് മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. കുഞ്ഞേ, ഇന്നത്തെ തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ആദമായിട്ടല്ല, ക്രിസ്തുവായിട്ടല്ല, ഞാനും നിങ്ങളുമായിട്ട്, ഓരോ മനുഷ്യനും പിശാചുമായിട്ടായിരുന്നു തേർഡ് റൗണ്ട്. മനസ്സിലായോ? ഓരോ മനുഷ്യനും പിതാവും പിശാചുമായിട്ടാ ഈ തേർഡ് റൗണ്ടിൽ ഒക്കെ നടക്കുന്നത്. ക്രിസ്തേശുവിൽ നിനക്കും എനിക്കും പ്രിയ കുഞ്ഞെ, ദൈവത്തിന്റെ മകനാകാനുള്ള അധികാരം വന്നേ. ആ അധികാരം ഉപയോഗിച്ച് നാം ദൈവത്തിന്റെ മക്കളായി മുന്നോട്ടേക്ക് വരുമ്പോ പിശാച് ഉടനെ പറയുന്നത്, ഇവനാണ് അവകാശി, മക്കളെങ്കിലോ നാം അവകാശികളുമായി അല്ലേ, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. ഞാനും നിങ്ങൾ ഇന്ന് തേർഡ് റൗണ്ടിലാ. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്, ജയിക്കണം, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു, ഏത് യേശുക്രിസ്തു, ബൈബിളിലെ യേശുക്രിസ്തു, ഇന്ന് പ്രസംഗിക്കണ യേശുക്രിസ്തു ആകണോ നിർബന്ധമില്ല, ഇന്നത്തെ യേശുക്രിസ്തുക്കൾ നല്ലൊരു പങ്ക് ജയിക്കണമെന്ന് പറയുന്നത് ആരാധിച്ചാൽ മതി. എന്നാൽ ഈ ബൈബിള് പറയുന്ന യേശുക്രിസ്തു ആരാധിക്കാനല്ല പറയുന്നത്, ആരാധന നമ്മുടെ കൾച്ചറാണ്, അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നാൽ ബൈബിളിലെ യേശു സഭകളോട്, എല്ലാ സഭകളോടും പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. ഞാനും നിങ്ങളും ഇന്ന് മൂന്നാം റൗണ്ടിലാണ് എന്നുള്ള കാര്യം, ജയിക്കണം എന്നുള്ള കാര്യം മറന്നുപോകരുത്, മറന്നുപോകരുത്, മറന്നുപോകരുത്. ഈ മൂന്നാം റൗണ്ട് കഴിയുമ്പോ കിരീടം കുഞ്ഞെ നിനക്കായിരിക്കും. കർത്താവ് പറയുന്നു, നിന്റെ കിരീടം മറ്റാരും എടുക്കാതിരിപ്പാൻ ശ്രദ്ധിച്ചുകൊള്ളു. നിന്റെ കിരീടം, അച്ചായോ, അമ്മച്ചിയെ, മോനെ, മോളെ, ദേവദാസനെ, ദേവദാസിയെ, ഞാൻ എന്നോട് തന്നെയും, നമ്മുടെ കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, സൂക്ഷിക്കുക. ഞാനും നിങ്ങൾ ഇന്ന് മൂന്നാം റൗണ്ടിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മൂന്നാം റൗണ്ട്, ഹല്ലേലൂയ. നമ്മുടെ കണ്ണിലടയ്ക്കുക. കേട്ട വചനത്തിന്റെ ഉപാകി നമുക്ക് നമ്മളെ തന്നെ ദി തേർഡ് റൗണ്ട്. എല്ലാ കണ്ണിലും അടയുന്നു. അധർമ്മത്തിന്റെ മർമ്മ ഇപ്പോഴേ വ്യാപിച്ചുകൊണ്ടേയിരുന്നു, 6000 വർഷമായി രഹസ്യത്തിലത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. മനുഷ്യരത് കാണുന്നില്ല, എന്നാൽ വിശുദ്ധ ബൈബിൾ അതിനെ നമുക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, അത് ജഡരക്തങ്ങളോടെ അല്ല, നിങ്ങൾ കാണുന്ന മണ്ഡലത്തിലല്ല ആ പോരാട്ടം, അദൃശ്യമായ പോരാട്ടം. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച്, അലറുന്ന സിംഹങ്ങളെപ്പോലെ നിങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് ചുറ്റിത്തിരിഞ്ഞു നടക്കുകയാണ്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവനാണ് അവകാശം, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടെ. ആത്മമണ്ഡലത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഈ മുത്തുകൾ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തുക. എന്തിനാണ്? കർത്താവിന്റെ ആഗ്രഹം, പിതാവിന്റെ ആഗ്രഹം യേശു കർത്താവോട് അറിയിച്ചു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ, അതായത് സഭയുടെ പാദപീഠമാക്കുവോളം നിന്റെ വലത് ഭാഗം. സമാധാനത്തിന്റെ നിയമവേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. മൂന്നാം റൗണ്ടിൽ നമ്മളെ ജയിപ്പിപ്പാൻ ദൈവം നമ്മളോട് കൂടെയുണ്ട്, ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഞാനുമായിട്ടുള്ള നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ദൈവവുമായിട്ടൊക്കെ ഓരോ ഹൃദയവും ദൈവത്തോട് സംസാരിക്കട്ടെ. കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തോട് ഓരോ ഹൃദയവും സംസാരിക്കട്ടെ.
എന്ത് മറുപടിയാണ് കുഞ്ഞേ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞാട്ടെ. ആ പ്രതിഹൃദയം എന്റെ വാക്കുകൾ കേൾക്കാൻ കൊതി. പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. സ്വർഗീയ പിതാവ്, അങ്ങ് തന്ന അതുല്യമായ മുത്തുകൾക്കായി നന്ദി. ഓണ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തം ഡാഡി, ഇതിനൊന്നും യാതൊരു യോഗ്യതയും ഇല്ല എന്ന് അടിയങ്ങൾ അറിയുന്നു. അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ, അങ്ങയുടെ ദയ. പ്രിയപിതാവേ, അടിയങ്ങളുടെ സഹോദരങ്ങളെ, പിശാചിതന്ത്രത്തിലൂടെ ഘോഷന്മാരാക്കി തോൽപ്പിച്ചിട്ടിരിക്കുന്നല്ലോ. ഞങ്ങളും അങ്ങനെ ആയിരുന്നല്ലോ. ജയിപ്പിക്കാനുള്ള അങ്ങയുടെ മനസ്സിനായി, കരുണയ്ക്കായി, കരുതലിനായി നന്ദിയോട്. കേട്ടവചനത്തിൽ നിലനിൽപ്പാൻ, വളരുവാൻ, വർദ്ധിപ്പാൻ, മറ്റുള്ളവരെ വർദ്ധിപ്പിക്കുവാനെല്ലാം അങ്ങ് അങ്ങയുടെ കൃപ മക്കൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ പിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളുടെ മേലും കൂട്ടായിരിക്കണം. രോഗികളായിരിക്കുന്നവരുണ്ടല്ലോ പിതാവ്, അങ്ങ് സൗഖ്യം കൊടുക്കാതെ ഈ ലോകത്തിൽ ഒരു ഡോക്ടറിന് സൗഖ്യം കൊടുക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ അങ്ങിൽ യാചിക്കുന്നു. സാമ്പത്തിക ഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ടല്ലോ, അങ്ങ് അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിൽ അവരെ താങ്ങ. സമാധാനമില്ലാതെ അലയുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങ് തന്ന സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ കൽപ്പിക്കുക. ദൈവത്തിന്റെ സമാധാനം ഹൃദയങ്ങളിൽ സമൃദ്ധമായി വാഴട്ടെ. പ്രിയ നല്ല പിതാവേ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, അങ്ങേൽപ്പിച്ചിട്ടുള്ള എല്ലാ അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുവരുവാൻ ദുഷ്ടനോട് കൽപ്പിക്കുകയാണ്, തൊട്ടുപോകരുത്. കിങ്ഡം പ്രോപ്പർട്ടീസ് യേശു തന്റെ രക്തത്താ വിലക്കി വാങ്ങിയതായി ദൈവത്തിനായി. ഞാനോ കൊള്ളരുതാത്ത ദാസ്, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. എല്ലാ മഹത്വ യഹോവയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, താങ്ക് യു ഡാഡി. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിച്ചല്ലോ. കേട്ട വചനം നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ദൈവത്തിനായി ജീവിച്ചാട്ടെ. ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുയേശുവിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മൾ സകലത്തിനും മതിയായവരാണ്. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ട സന്ദേശമാണ് ഇത്. നിങ്ങളിതിൽ ഒരു ജാതിയെ കുറിച്ച് കേട്ടില്ല, ഒരു മതത്തെ കുറിച്ച് കേട്ടില്ല, ഒരു ഡിനോമിനേഷനെയോ സംഘടനയെ കുറിച്ചോ കേട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യാവുന്ന സന്ദേശമാണ് അല്ലേ? ഇതത്രേ നമ്മുടെ കർത്താവായ യേശു വന്ന് പറഞ്ഞ സന്ദേശം. നിങ്ങൾ അറിയിച്ചാട്ടെ, നിങ്ങൾ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.